ഓൾ നേഷൻസ് ഗോസ്പൽ പബ്ലിഷേഴ്സിന്റെ രണ്ട് റോഡുകൾ റോഡ് തിരഞ്ഞെടുക്കുന്നു. നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര ആരംഭിക്കുമ്പോൾ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടതെന്ന് ഞങ്ങൾ അന്വേഷിക്കും. കണ്ണുതുറന്നാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. തെറ്റായ വഴിയിലാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾ തിരിഞ്ഞ് ശരിയായത് നോക്കുന്നു. എല്ലാ ദിവസവും നിങ്ങളും ഞാനും ഈ ലോകത്തിലൂടെ നിത്യതയിലേക്ക്, ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കൽ അവിടെ എത്തുമ്പോൾ മാറ്റാൻ കഴിയാത്ത ഒരു വിധിയിലേക്ക് യാത്ര ചെയ്യുന്നു. നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ ഗൈഡ് ബുക്ക് ദൈവം അവന്റെ സ്നേഹത്തിലും ദയയിലും നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു വഴികാട്ടി പുസ്തകം ബൈബിൾ നൽകി. ഈ ലഘുലേഖയിലെ ഉദ്ധരണികൾ ഈ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. നിന്റെ വചനം എന്നെ നയിക്കാൻ ഒരു വിളക്കും എന്റെ പാതയ്ക്ക് വെളിച്ചവുമാണ്. സങ്കീർത്തനങ്ങൾ 119 വാക്യം 105. വിശാലമായ റോഡ്. ഈ റോഡിൽ ഒരുപാട് പേരുണ്ട്. നരകത്തിലേക്കുള്ള കവാടം വിശാലവും അതിലേക്കുള്ള വഴി എളുപ്പവുമാണ്. അതിലൂടെ സഞ്ചരിക്കുന്നവരും ധാരാളം. മത്തായി 7:13. മിക്കവരും കണ്ണടച്ച നിലയിലാണ്. തങ്ങൾ നാശത്തിലേക്കുള്ള പാതയിലാണെന്ന് അവർക്കറിയില്ല, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നില്ല. ശരിയായ വഴിയാണെന്ന് നിങ്ങൾ കരുതുന്നത് മരണത്തിലേക്ക് നയിച്ചേക്കാം. സദൃശവാക്യങ്ങൾ 14:12. ഈ ലോകത്തിലെ ദുഷ്ടദൈവം പിശാജ് അവരുടെ മനസ്സ് ഇരുട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ 4:4. ഭാരം. ഈ റോഡിലെ ജനങ്ങൾ പാപഭാരം പേറുകയാണ്. എല്ലാവരും പാപം ചെയ്തു. ദൈവത്തിന്റെ രക്ഷാകര സാന്നിധ്യത്തിൽ നിന്ന് വളരെ അകലെയാണ്. റോമർ 3:23. നമുക്ക് ഒരു പാപം പോലും ദൈവത്തിൽ നിന്ന് മറക്കാൻ കഴിയില്ല. മനുഷ്യൻ ബാഹ്യരൂപത്തിലേക്ക് നോക്കുന്നു, എന്നാൽ ദൈവം ഹൃദയത്തിലേക്ക് നോക്കുന്നു. 1 സാമുവൽ 16:7. ലോഡുകൾ അവയുടെ പുറകിൽ ചങ്ങലയിട്ടിരിക്കുന്നു. നിനക്കും എനിക്കും നമ്മുടെ സ്വന്തം പ്രയത്നത്താൽ ഒരു പാപത്തിൽ നിന്നും മോചനം നേടാനാവില്ല. കാലം ചെല്ലുന്തോറും ഭാരം കൂടുതൽ ഭാരമാകുന്നു. പാപം അതിന്റെ കൂലി നൽകുന്നു. മരണം. റോമർ 6:23. മിന്നൽ. ചിത്രത്തിലെ മിന്നൽ ദൈവത്തിന്റെ വിധിയെ പ്രതിനിധീകരിക്കുന്നു. എല്ലാവരും ഒരിക്കൽ മരിക്കണം, അതിനുശേഷം ദൈവത്താൽ വിധിക്കപ്പെടും. എബ്രായർ 9:27. അപ്പോൾ ഞാൻ ഒരു വലിയ വെള്ള സിംഹാസനവും അതിൽ ഇരിക്കുന്നവനെയും കണ്ടു. മരിച്ചവരും ചെറിയവരും വലിയവരും ഒരുപോലെ സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, പിന്നെ മറ്റൊരു പുസ്തകം തുറന്നു, ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകം. പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുപോലെ മരിച്ചവരെ അവർ ചെയ്തതിനനുസരിച്ചാണ് വിധിക്കപ്പെട്ടത്. ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തിൽ തന്റെ പേര് എഴുതാത്തവൻ തീപ്പൊയ്കയിൽ എറിയപ്പെട്ടു. വെളിപാട് 20:11-12. അഗ്നി. ദൈവം ശുദ്ധനും നീതിമാനുമായതിനാൽ പാപത്തിന് ശിക്ഷ ഉണ്ടായിരിക്കണം. ദൈവത്തെ അനുസരിക്കാത്തവർക്കുള്ള നിത്യശിക്ഷയുടെ ഒരു നരകമുണ്ടെന്ന് ദൈവവചനം നമ്മോട് പറയുന്നു. ബൈബിൾ പറയുന്നു അവർ നരകത്തിൽ അവസാനിക്കും. കാരണം അവരുടെ ദൈവം അവരുടെ ശരീരാഭിലാഷങ്ങളാണ്. അവർ ഈ ലോകത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഫിലിപ്പിയർ 3:19. എന്നാൽ ദൈവം സ്നേഹത്തിന്റെ ഒരു ദൈവമാണ്. ആരും നശിപ്പിക്കപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് എല്ലാവരും അവരുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിയാൻ ആഗ്രഹിക്കുന്നു. 2 പത്രോസ് 3:9. അവന്റെ വലിയ ദയയിലും സ്നേഹത്തിലും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അവൻ ഒരുക്കിയിരിക്കുന്നു. ജീവിതത്തിന്റെ വഴി കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ജീവിതരീതി. രക്ഷകൻ. നമ്മുടെ പാപങ്ങളിൽ നിന്നോ നമ്മുടെ പാപങ്ങൾക്കുള്ള ന്യായമായ ശിക്ഷയിൽ നിന്നോ നമുക്ക് സ്വയം മോചിതരാകാൻ കഴിയാത്തതിനാൽ ദൈവം ഒരു രക്ഷകനെ നൽകിയിരിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും മരിക്കാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതെന്നു ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. 3:16. സ്വർഗസ്ഥനായ പിതാവായ ദൈവം തന്റെ ഏകപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വർഗത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് അയച്ചു. അവൻ ഒരു മനുഷ്യനായി ജീവിച്ചു, പക്ഷേ ഒരിക്കലും പാപം ചെയ്തില്ല. അവൻ നന്മ ചെയ്തുകൊണ്ടിരുന്നു. രോഗികളെ സൗഖ്യമാക്കുന്നു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, അവരുടെ പാപങ്ങളിൽ ഖേദിക്കുന്നവരോട് ക്ഷമിക്കുന്നു, ദൈവത്തെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്നു. എന്നാൽ ഒരു മനുഷ്യനാകാനുള്ള അവന്റെ മഹത്തായ ഉദ്ദേശ്യം നമുക്കെല്ലാവർക്കും ഒരു ത്യാഗമായി മരിക്കുക എന്നതായിരുന്നു. അവന്റെ ദിവ്യവും പാപരഹിതവുമായ ജീവനും അവന്റെ വിലയേറിയ രക്തവും നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ നൽകാൻ. ദുഷ്ടന്മാർ അവനെ എടുക്കാൻ അനുവദിച്ചു. അവന്റെ പുറം രക്തം പുരണ്ട മുറിവുകളാൽ മൂടും വരെ അവനെ ചമ്മട്ടി. അവന്റെ തലയിൽ ഒരു മുള്ളിന്റെ കിരീടം വെച്ചു. ഒടുവിൽ അവനെ അവന്റെ കൈകളിലും കാലുകളിലും ഒരു കുരിശിൽ തറച്ചു. അവിടെ അവൻ വേദനയിലും കഷ്ടപ്പാടിലും തൂങ്ങിക്കിടന്നു. ക്രിസ്തു തന്നെ നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിൽ കുരിശിൽ കൊണ്ടുപോയി. 1 പത്രോസ് 2:24. അവൻ നിനക്കും എനിക്കും വേണ്ടി മരിച്ചു. അവന്റെ പുനരുത്ഥാനം. 3 ദിവസത്തെ ശവക്കുഴിയിൽ കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവൻ നടന്നു തന്റെ ശിഷ്യന്മാരുമായി സംസാരിച്ചു. 40 ദിവസം കഴിഞ്ഞ് അവൻ സ്വർഗത്തിൽ കയറി. അവിടെ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. റോമർ 8:34. ജീവനുള്ള ഒരു രക്ഷകൻ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും മത്തായി 28:18. അങ്ങനെ തന്നിലൂടെ ദൈവത്തിങ്കലേക്ക് വരുന്നവരെ രക്ഷിക്കാൻ ഇന്നും എപ്പോഴും അവനു കഴിയുന്നു, കാരണം അവർക്കുവേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാൻ അവൻ എന്നേക്കും ജീവിക്കുന്നു. എബ്രായർ 7:25. സ്വർഗം. ദൈവം തന്റെ എല്ലാ മഹത്വത്തിലും വസിക്കുന്ന സ്ഥലമാണ് സ്വർഗം. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കിയ ശേഷം ഞാൻ തിരികെ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ കൊണ്ടുപോകും, അങ്ങനെ നിങ്ങൾ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കും. യോഹന്നാൻ 14:2-3. അതൊരു അത്ഭുതകരമായ സ്ഥലമാണ്. അവിടെ അവൻ അവരുടെ കണ്ണുകളിൽ നിന്ന് എല്ലാ കണ്ണുനീരും തുടച്ചുമാറ്റും. ഇനി മരണം ഉണ്ടാകില്ല, ദുഃഖമോ കരച്ചിലോ വേദനയോ ഇല്ല, പഴയ കാര്യങ്ങൾ അപ്രത്യക്ഷമായി. ഇനി ഒരു രാത്രി ഉണ്ടാകില്ല, കാരണം ദൈവമായ കർത്താവ് അവരുടെ വെളിച്ചമായിരിക്കും. വെളിപാട് 21:4-22:5. അതൊരു പുണ്യസ്ഥലമാണ്. അശുദ്ധമായതൊന്നും നഗരത്തിൽ പ്രവേശിക്കുകയില്ല. ലജ്ജാകരമായ കാര്യങ്ങൾ ചെയ്യുന്നവരോ കള്ളം പറയുന്നവരോ ആരുമില്ല. കുഞ്ഞാടിന്റെ ജീവനുള്ളവരുടെ പുസ്തകത്തിൽ പേരുകൾ എഴുതിയിരിക്കുന്നവർ മാത്രമേ നഗരത്തിൽ പ്രവേശിക്കുകയുള്ളൂ. വെളിപാട് 21:27. സ്വർഗത്തിലേക്ക് ഒരു വഴിയേ ഉള്ളൂ, ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോകുന്നു. യോഹന്നാൻ 14:6. രക്ഷ കണ്ടെത്തേണ്ടത് അവനിലൂടെ മാത്രമാണ്. ലോകത്തെല്ലായിടത്തും നമ്മെ രക്ഷിക്കാൻ ദൈവം നൽകിയ മറ്റാരുമില്ല. പ്രവൃത്തികൾ 4:12. സ്വർഗത്തിലേക്കുള്ള വഴി ഇങ്ങനെ തുടങ്ങാം, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു സുവാർത്ത വിശ്വസിക്കുക. മാർക്കോസ് 1:15. നിങ്ങളുടെ പാപഭാരവുമായി നിങ്ങൾ ആയിരിക്കുന്നതുപോലെ പ്രാർത്ഥനയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരിക. നിങ്ങളോട് ക്ഷമിക്കാൻ അവനോട് അപേക്ഷിക്കുക. അവൻ പറയുന്നു, എന്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. യോഹന്നാൻ 6:37. ഭാരം ചുമന്നു തളർന്നിരിക്കുന്നവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായി 11:28. പാപത്തിൽ നിന്നുള്ള മോചനത്തിനായി ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുക. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. അവൻ നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം, നിത്യജീവൻ നൽകും. എന്റെ വാക്കുകൾ കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ക്രിസ്തു പറഞ്ഞു. അവൻ വിധിക്കപ്പെടുകയില്ല, പക്ഷേ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു. യോഹന്നാൻ 5:24. ആരെങ്കിലും ക്രിസ്തുവിനോട് ചേരുമ്പോൾ അവൻ ഒരു പുതിയ വ്യക്തിയാണ്, പഴയത് പോയി പുതിയത് വന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:17. നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടാകും. ഇപ്പോൾ നാം വിശ്വാസത്താൽ ദൈവത്തോട് നീതി പുലർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവവുമായി സമാധാനമുണ്ട്. റോമർ 5:1. സാക്ഷ്യം ഇതാണ്, ദൈവം നമുക്ക് നിത്യജീവൻ നൽകിയിട്ടുണ്ട്. ഈ ജീവന് അവന്റെ പുത്രനിൽ അതിന്റെ ഉറവിടമുണ്ട്. പുത്രനുള്ളവന് ഈ ജീവിതമുണ്ട്. ദൈവപുത്രൻ ഇല്ലാത്തവനു ജീവനില്ല. ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കു നിത്യജീവൻ ഉണ്ടെന്നു നിങ്ങൾ അറിയേണ്ടതിനു ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. 1 യോഹന്നാൻ 5:11-13. പുതിയ ജീവിതം എങ്ങനെ ജീവിക്കാം? എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക. നമ്മുടെ വഴിക്ക് വെളിച്ചം എന്നതിലുപരി അത് ആത്മാവിന് ഭക്ഷണമാണ്. നവജാത ശിശുക്കളെപ്പോലെ ആയിരിക്കുക. ശുദ്ധമായ ആത്മീയ പാലിനായി എപ്പോഴും ദാഹിക്കുന്നവരായിരിക്കുക. അതുവഴി നിങ്ങൾ അത് കുടിച്ച് വളരും. 1 പത്രോസ് 2:2. നിങ്ങൾ വായിക്കുന്നതുപോലെ അവന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നയിക്കാനും പഠിപ്പിക്കാനും ദൈവത്തോട് ആവശ്യപ്പെടുക. എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട. എന്നാൽ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവത്തോട് ചോദിക്കുക. എപ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടെ അവനോട് ചോദിക്കുക. മനുഷ്യഗ്രഹണത്തിന് അതീതമായ ദൈവത്തിന്റെ സമാധാനം ക്രിസ്തുയേശുവിനോടുള്ള ഐക്യത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും സുരക്ഷിതമായി സൂക്ഷിക്കും. ഫിലിപ്പിയർ 4:6-7. ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുക. നിങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങുക. കർത്താവ് നിങ്ങൾക്കായി എത്രമാത്രം ചെയ്തിട്ടുണ്ടെന്നും അവൻ നിങ്ങളോട് എത്ര ദയ കാണിച്ചിട്ടുണ്ടെന്നും അവരോട് പറയുക. മാർക്കോസ് 5:19. പ്രലോഭനത്തിൽ കർത്താവിനെ വിളിക്കുക. പ്രലോഭിപ്പിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവനു കഴിയും, കാരണം അവൻ തന്നെ പരീക്ഷിക്കപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്തു. എബ്രായർ 2:18. നിങ്ങൾ വീണ്ടും പാപം ചെയ്യുകയാണെങ്കിൽ അത് ദൈവത്തോട് വേഗത്തിൽ ഏറ്റുപറയുക. എന്നാൽ നാം നമ്മുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുകയാണെങ്കിൽ അവൻ തന്റെ വാഗ്ദത്തം പാലിക്കുകയും ശരിയായത് ചെയ്യുകയും ചെയ്യും. അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 1:9. കർത്താവായ യേശുക്രിസ്തുവിൽ മറ്റ് വിശ്വാസികളുമായി സഹവസിക്കാൻ ശ്രമിക്കുക. എന്റെ കൽപ്പന ഇതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുപോലെ പരസ്പരം സ്നേഹിക്കുവിൻ. യോഹന്നാൻ 15:12. എപ്പോഴും ദൈവത്തെ അനുസരിക്കുക. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ ഉപദേശം അനുസരിക്കും. യോഹന്നാൻ 14:23. ഭയപ്പെടേണ്ട, ക്രിസ്തു നിങ്ങളോടൊപ്പമുണ്ട്. ഞാൻ നിന്നെ ഒരിക്കലും പിരിയുകയില്ല, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല. എബ്രായർ 13:5. കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുക. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം നയിക്കട്ടെ. ഈ രീതിയിൽ നിങ്ങൾ യഥാർത്ഥ സന്തോഷം കണ്ടെത്തും.